നമുക്കൊരു വാക്യം വായിക്കാം. ഒന്ന് പത്രോസ് അതിന്റെ ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യം.
ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും.
ഒന്ന് പത്രോസ് അതിന്റെ ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യം.
ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
ഓക്കെ, ഇവിടെ കർത്താവ് പത്രോസ് പറയുകയാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അന്നേരം പത്രോസ് ആദ്യം തന്നെ വിശ്വാസികളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ വിശുദ്ധരായിരിക്കണം. എങ്ങനെ വിശുദ്ധരായിരിക്കണം? പിതാവായ ദൈവം വിശുദ്ധനായിരിക്കുന്നതുപോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് പറയാണ്. അതിന് വിശുദ്ധരാകുവിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുകയല്ല, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിശുദ്ധനായി ജീവിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്താണ് അതിനുവേണ്ടി ചെയ്തത് എന്നുള്ള കാര്യമാണ് അടുത്ത വാക്യങ്ങളിലായിട്ട് പറയുന്നത്. അതിൽ ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. അതിൽ ഒന്നാമത് എങ്ങനെയാണ് ദൈവം നിങ്ങളെ വീണ്ടെടുത്തത് എന്ന് പറയുകയാണ്. രണ്ടാമത് അതിന്റെ തുടർച്ചയായിട്ട് ആ വീണ്ടെടുപ്പിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചത് എന്ന് പറയുകയാണ്. അതിന്റെ 23 വാക്യത്തിൽ പറയുകയാണ്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അതിന്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ അധ്യായത്തിന്റെ തുടർച്ചയിൽ കർത്താവ് പറയുകയാണ്, അങ്ങനെ വീണ്ടും ജനിച്ച വ്യക്തികളെ ചേർത്ത് ദൈവം ഒരു ജീവനുള്ള ഭവനമായി ഒരു ശരീരമായി പണിയുന്നു എന്നുള്ളതാണ് പറയുന്നത്. അല്ല, ഇതാണ് ഇതിന്റെ ഓർഡർ. ഒന്നാമത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, രണ്ടാമത് ദൈവവചനത്താൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനാൽ തന്നെ ദൈവത്തിന്റെ ജീവനാലുള്ള വീണ്ടും ജനനം, അതിനുശേഷം ഒരുമിച്ച് ഒരു ബോഡിയായി പണിയപ്പെടുക. പിന്നെ ഒന്നാമത്തെ കാര്യത്തിൽ പത്രോസ് പറയാണ്, അതിന്റെ 18 വാക്യം, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതിന് പറയുന്നത് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണയായിരിക്കും നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന സഭയിലെ പാരമ്പര്യത്തിൽ നമ്മളെ വിടുവിച്ച കാര്യമാണ്. അങ്ങനെയല്ല അവിടെ പറയുന്നത്. ആ കാര്യമൊന്നുമല്ല പത്രോസ് അവിടെ പറയുമ്പോൾ ഇവരടുത്ത് പറയുന്നത്. നിങ്ങൾ നേരത്തെ മർത്തോമയിലോ ഓർത്തഡോക്സിലോ ഒക്കെ ആയിരുന്നു, ആ പാരമ്പര്യത്തിൽ നിങ്ങൾ വിടുവിച്ച് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിന്റെ നോയിങ് ദാറ്റ് യു ആർ നോട്ട് റെഡീംഡ് ബൈ ദ പെരിഷബിൾ തിങ്സ് ലൈക്ക് സിൽവർ ഓർ ഗോൾഡ് ഫ്രം ദ ഫ്യൂട്ടിൽ വേ ഓഫ് ലൈഫ് ഇൻഹെറിറ്റഡ് ഫ്രം യുവർ ഫോർ ഫാദേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഫോർ ഫാദേഴ്സിൽ നിന്ന് പാരമ്പര്യമായി നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്ന് ആദമിൽ നിന്ന് തുടങ്ങിയ ഒരു ഫോർ ഫാദേഴ്സ് വഴി വന്ന നിങ്ങളുടെ ജീവിതത്തിൽ വന്നൊരു ജീവിത രീതി ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അപ്പൻ ഇങ്ങനെയായിരുന്നു, എന്റെ വല്യപ്പൻ ഇങ്ങനെയായിരുന്നു, അങ്ങനെ നമ്മളുടെ വീഴ്ച പറ്റിയ ആദത്തിൽ തുടങ്ങിയ ഒരു വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള ഒരു ജീവിത രീതിയിൽ നിന്ന് കർത്താവിന് നമ്മളെ വീണ്ടെടുക്കണമായിരുന്നു. അങ്ങനെ വീണ്ടെടുത്തെങ്കിൽ മാത്രമേ ദൈവീക കൽപ്പന വിശുദ്ധനായി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ എന്നറിഞ്ഞതുകൊണ്ട് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീണ്ടെടുക്കുക, റിഡംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൊടുത്ത് നഷ്ടപ്പെട്ട ഒരു സാധനത്തിനെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ യജമാനന്റെ പർപ്പസിന് വേണ്ടിയിട്ട്, എന്ത് പർപ്പസിനാണോ ഒരു കാര്യത്തിനെ ഉണ്ടാക്കിയത്, അത് നഷ്ടപ്പെട്ടെങ്കിൽ അതിന് വില കൊടുത്തിട്ട് അതിനെ തിരിച്ചെടുക്കുക. തിരിച്ചെടുക്കുന്നത് എന്തിനാണ്? തിരിച്ചെടുക്കുന്നത് യജമാനന് അതിന്റെ ഒറിജിനൽ പർപ്പസിലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് തന്നെയാണ്. അതാണ് വിശദീകരണം എന്ന് പറയുന്നത്. നേരം അതിന്റെ ഒറിജിനൽ എന്തിനാണോ ദൈവം ഉദ്ദേശിച്ചത്, ആ ഒരു പർപ്പസിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു വില കൊടുക്കേണ്ടി വന്നു. ആ വില കൊടുത്ത് തിരിച്ചു വാങ്ങിക്കുന്നതിനാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഗലാത്യലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ മലയാളത്തിൽ അത് കൃത്യമായിട്ട് ആ വീണ്ടെടുപ്പ് എന്നുള്ളതിന് കൃത്യം ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. ഗലാത്യർ 3:13.
മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കു വാങ്ങി.
ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കു വാങ്ങി. ഇംഗ്ലീഷിൽ റിഡീംഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്നേരം റിഡംഷൻ എന്നത് വില കൊടുത്ത് തിരിച്ചെടുക്കുന്നതാണ് റിഡംഷൻ. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അന്നേരം അതിന് വില കൊടുക്കണമായിരുന്നു. ആ വില എന്നത് വെള്ളിയോ പൊന്നോ മുതലായ അഴിഞ്ഞുപോകുന്ന പെരിഷബിൾ വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ്. അന്നേരം ഒരു രക്തം കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ബ്ലഡ് ട്രാൻസാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. രക്തം കൊടുത്തിട്ടുള്ള ഒരു വീണ്ടെടുപ്പാണ് നടക്കുന്നത്. എന്നാൽ ഈ രക്തമാണ് വീണ്ടെടുപ്പിന് ദൈവം പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? നമ്മൾ പഴയ നിയമം മുതൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ നിഴലായിട്ട് നമുക്ക് പഴയ നിയമം മുതലേ കാണാനായിട്ട് കഴിയും. നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏദനിൽ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ദൈവത്തിന്റെ വകയായിരുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതോടുകൂടി അവൻ മരിക്കുന്നു. അവൻ മരിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ പിശാചിന്റെ അണ്ടറിലേക്ക് പോകുന്നു. പിശാചിന്റെ അധികാരത്തിന്റെ കീഴിലാവും. എന്നിട്ട് ഈ മനുഷ്യനെ അതിൽ നിന്ന് തിരിച്ച് റിഡീം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഉൽപ്പത്തി 3 മുതൽ മുമ്പോട്ടുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിന്റെ നിഴലായിട്ടുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിൽ കാണുന്നു. അതിന്റെ ഒറിജിനലായിട്ട് അതിന്റെ പൊരുളായിട്ട് യേശു ക്രിസ്തു വന്ന് നമ്മളെ വീണ്ടെടുക്കുന്നു. ഈ വീണ്ടെടുപ്പിന്റെ ഒരു ചരിത്രം നമ്മൾ പഴയ നിയമം തന്നെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ ഒരു പിക്ചറാണ് പിശാചിന്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന്റെ ഒരു പിക്ചറാണ് ഫറവോന്റെ അധികാരത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ദൈവം തന്റെ കരം കൊണ്ട് വീണ്ടെടുക്കുന്നത്. പുറപ്പാട് പുസ്തകം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ അത് പറയുന്നുണ്ട്. പുറപ്പാട്
നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം.
പുറപ്പാട് പുസ്തകം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം.
അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും.
അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഐ വിൽ ഓൾസോ റിഡീം യു വിത്ത് ആൻ ഔട്ട്സ്ട്രെച്ച് ആൻഡ് വിത്ത് ദ ഗ്രേറ്റ് ജഡ്ജ്മെന്റ്. ദൈവം പറയുന്നത്, ഞാൻ എന്റെ നീട്ടിയ ഭുജം കൊണ്ട് നിങ്ങളെ വീണ്ടെടുക്കും, നിങ്ങളെ അവിടുന്ന് വിടുവിക്കും. ആ വിടുവിക്കുന്നതിന് കർത്താവ് അതിന്റെ പ്രോസസ്സ് പറയുന്നുണ്ട്. അതും ഒരു രക്തം കൊടുത്തിട്ട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു രക്തം മറുവിലയായിട്ട് കൊടുത്തിട്ടാണ് ആ വീണ്ടെടുപ്പ് നടക്കുന്നത്. ആ ഉൽപ്പത്തി പുറപ്പാട് 6:6 പറഞ്ഞിരിക്കുന്ന ആ വീണ്ടെടുപ്പിന്റെ പിക്ചർ റിയൽ ആയിട്ട് കാണുന്നത് പുറപ്പാട് 12:13 വരുമ്പോഴാണ്.
നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല.
അടുത്ത വാക്യം,
ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങളത് ആചരിക്കണം.
ഇവിടെ ഇസ്രായേൽ മക്കളെ ദൈവം നീട്ടിയ ഭുജം കൊണ്ട് വിടുവിക്കുമ്പോൾ അതിനൊരു വില കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കണം. ആ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നൊഴിഞ്ഞു പോകും. ആ രക്തത്തിന്റെ അടയാളം കാരണം നിങ്ങൾ സംഹരിക്കപ്പെടുകയില്ല, പക്ഷേ മിസ്രയീമിലെ കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെടും. അതാണ് അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ വായിക്കുന്നത്. 12:5 ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. അതിന്റെ രക്തമെടുത്ത് നിങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടലക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അങ്ങനെ ആ കാര്യം അവിടെ വിശദീകരിക്കുകയാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാം, അത് യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടിയുള്ള വീണ്ടെടുപ്പിന്റെ ഒരു പിക്ചറാണ്. മുമ്പോട്ട് പോകുമ്പോൾ പാപപരിഹാരത്തിന് അതിനും ഇതേ കാര്യം തന്നെ. മനുഷ്യനെ ഫറവോയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുപ്പിച്ചിട്ട് ഇവൻ പാപം ചെയ്യുകയാണെങ്കിൽ ആ പാപത്തിനുള്ള പരിഹാരവും യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം രക്തം കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അത് ലേവ്യ പുസ്തകം അതിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 11-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 17:11 വാക്യം.
മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു.
അവിടെ പറഞ്ഞിരിക്കുകയാണ് കർത്താവ് പറയാണ്, രക്തം ഭക്ഷിക്കരുത് എന്നുള്ള ഒരു കൽപ്പന അവിടെ കൊടുക്കുകയാണ്. രക്തം ഭക്ഷിക്കരുത് എന്നുള്ള കൽപ്പന അവിടെ അല്ല ആദ്യം കൊടുക്കുന്നത്. അത് ആദ്യമായിട്ട് മാംസം ഭക്ഷിക്കാനായിട്ട് ദൈവം അനുവദിക്കുമ്പോൾ തന്നെ അവിടെ ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കുന്നുണ്ട്, രക്തം ഭക്ഷിക്കരുത്. എപ്പോഴാണ് മനുഷ്യനെ മാംസം കഴിക്കാൻ ദൈവം അനുവദിച്ചത് അറിയാമോ? എങ്ങനെയാ? എപ്പോഴാ? ഉൽപ്പത്തിയിലാണ്. ഉൽപ്പത്തിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ വെജിറ്റേറിയനായിരുന്നു. ശരിക്കും റിയൽ സൃഷ്ടിയിൽ മനുഷ്യൻ വെജിറ്റേറിയനായിരുന്നു. എന്നാൽ വീഴ്ച വന്നതിന് ശേഷമാണ് ഇവന് മാംസാഹാരം കഴിക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കുന്നത്. അത് നോഹയുടെ കാലത്താണ്. നോഹയുടെ കാലത്ത് മാംസം കഴിക്കാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം 9:14 അവിടെ വായിക്കുമ്പോൾ തന്നെ അവിടെ തന്നെ ദൈവം ആദ്യമായിട്ട് അവിടെ പറയാണ് രക്തം കഴിക്കരുത്, കാരണം രക്തത്തിൽ ഒരു കാര്യം അടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അത് കഴിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 9:14
ഞാൻ ഭൂമിയുടെ മീതെ
9:4 അവിടെ പറഞ്ഞിരിക്കുകയാണ് പ്രാണനായിരിക്കുന്ന
പ്രാണനായിരിക്കുന്ന
കൂടെ നിങ്ങൾ മാംസം കഴിക്കരുത്. ഭൂജലജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അന്നേരം അതുവരെയും ഹരിത സസ്യങ്ങൾ മാത്രമായിരുന്നു കൊടുത്തതെങ്കിൽ മാംസം കഴിക്കാനായിട്ട് ആദ്യമായിട്ട് ആ ജലപ്രളയത്തിന് ശേഷം അനുവദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ നിങ്ങൾ മാംസം കഴിക്കരുത്, നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന രക്തത്തിന് ഞാൻ പകരം ചോദിക്കും എന്ന് പറയുകയാണ്. അന്നേരം അവിടെ ആദ്യമായിട്ട് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്, രക്തത്തിൽ ഒരു കാര്യം അടങ്ങിയിരിക്കുന്നു, ജീവൻ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആ രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്. പക്ഷെ അതേ രക്തം തന്നെ നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ രക്തം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് ലേവിയ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ പഴയ ഉടമ്പടിയുടെ കീഴിൽ മോശയിൽ കൂടി ദൈവം സ്ഥാപിച്ച പഴയ ഉടമ്പടിയുടെ കീഴിൽ ആ രക്തം ജീവനായിരിക്കുന്ന രക്തം തന്നെ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കുവാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായച്ചിത്തമാകുന്നു. ഞാൻ പാപത്തിന്റെ പരിഹാരം ജീവൻ തന്നെ കൊടുത്തിട്ടായിരിക്കണം എന്ന് ദൈവത്തിന്റെ അറിയാമായിരുന്നു. കാരണം പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പോൾ പാപത്തിന്റെ ശമ്പളം മരണമായതുകൊണ്ട് പാപത്തിന്റെ പരിഹാരം ജീവൻ കൊടുത്തുകൊണ്ടായിരിക്കണം എന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നുകൊണ്ട് ആ ജീവൻ പ്രായച്ചിത്തമായിട്ട് ഒഴിക്കാനായിട്ട് ദൈവം അനുവദിച്ചു. അതാണ് 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. വീണ്ടും 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ലേവ്യ 17:14 സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ ജീവാധാരമായ രക്തം തന്നെ, അതുകൊണ്ടത്രേ ഇസ്രായേൽ മക്കളോട് യാതൊരു ജഡത്തിന്റെയും രക്തം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് കൽപ്പിച്ചത്. സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ രക്തമല്ലോ, അത് ഭക്ഷിക്കുന്നവനെയെല്ലാം ഛേദിച്ചു കളയണം. അന്നേരം തുടർച്ചയായി കർത്താവ് പറയുകയാണ് രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്, പക്ഷെ രക്തം പാപപരിഹാരമായി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലേവ്യ പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അകൃത്യയാഗം കഴിക്കുന്നതിന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് അകൃത്യയാഗം കഴിക്കേണ്ടത് പറയുന്നുണ്ട്.
അകൃത്യയാഗത്തിന്റെ പ്രമാണമാവിത് അത് അതിവിശുദ്ധം ഹോമയാഗ മൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അകൃത്യയാഗ മൃഗത്തെയും അറക്കണം, അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം.
അവിടെ പറയാണ് അകൃത്യയാഗത്തിന്റെ ഇങ്ങനെ പ്രമാണം ഓരോന്ന് പറയുമ്പോഴും ഈ രക്തം യാഗപീഠത്തിന്മേൽ ഒഴിക്കണം, രക്തം തളിക്കണം. രക്തം കാണുമ്പോൾ ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ഒരുപാട് വാക്യങ്ങളുണ്ട്, എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല. പാപയാഗത്തിന്റെ പ്രമാണം അതിന്റെ 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതുകൂടെ പറയുന്നുണ്ട്, 4:20 പാപയാഗത്തിന്റെ കാളയെ അവൻ ചെയ്തപോലെ തന്നെ ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം, അത് എന്നാൽ അത് ഞാൻ അവരോട് ക്ഷമിക്കും. രക്തം കൊടുക്കുമ്പോഴാണ് 25-ാമത്തെ വാക്യം പിന്നെ പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ടെടുത്ത് ഹോമയാഗത്തിന്റെ കൊമ്പുകൾ പുരട്ടിയ ശേഷം രക്തം ഹോമയാഗത്തിന്റെ കീഴിൽ ഒഴിച്ചു കളയണം, അപ്പോൾ അവരുടെ പാപം അവരോട് ക്ഷമിക്കും. ഇങ്ങനെ പാപം ക്ഷമിക്കുന്നത് രക്തത്തിൽ കൂടിയാണ് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് പഴയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഇതിനൊരു പ്രശ്നമുണ്ട്. പഴയ നിയമത്തിലെ ഈ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് ഇല്ലെങ്കിൽ പഴയ ഉടമ്പടിക്ക് സാധിക്കാതിരുന്ന ഒരു ഇൻകേപ്പബിലിറ്റി ഉണ്ട്, അതിന് കഴിയാതിരുന്ന കഴിവുകളുണ്ട്. എന്തായിരുന്നു ആ കഴിവുകൾ? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? എബ്രായലേഖനം 10-ാമത്തെ അധ്യായം
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല.
അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ആണ്ടുതോറും ആ യാഗങ്ങളാൽ പാപങ്ങളുടെ ഓർമ്മ കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്, ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു, കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല. കാരണം രക്തമായിട്ടുള്ള വില, രക്തത്തിന്റെ റിയൽ വില കൊടുക്കാനായിട്ട് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് കഴിയില്ലായിരുന്നു. പക്ഷെ അതൊരു ഷാഡോ ആയിരുന്നു, വരാൻ പോകുന്ന റിയൽ വില കൊടുക്കാൻ പോകുന്നതിന്റെ മുമ്പേ ഉള്ളൊരു ഷാഡോ ആയിരുന്നു. അത് അവർ ചെയ്യുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഒരു വീണ്ടെടുപ്പ് വില ഒരു വ്യക്തി കൊടുക്കാനായിട്ട് പോകുന്നു, അതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് യാഗം കഴിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം അവരുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, അത് റിയൽ ചെക്കല്ല, അതൊരു റിയൽ പൈസ കൊടുക്കുകയല്ല, അതൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പോലെയാണ് യാഗങ്ങൾ, പഴയ നിയമത്തിലെ ആചാരങ്ങളെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനൊന്നും പാപങ്ങളെ നീക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല, പാപങ്ങളെ എടുത്തു മാറ്റാനായിട്ട് കഴിഞ്ഞില്ല, റിഡംഷൻ അവിടെ വെച്ച് നടന്നിരുന്നില്ല യഥാർത്ഥത്തിൽ. എന്നാൽ യിരെമ്യാവ് പ്രവാചകനിൽ കൂടി യിരെമ്യാവ് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. യിരെമ്യാവ് പ്രവചനം അതിന്റെ 31:33 വാക്യം, പുതിയ ഒരു ഉടമ്പടി ഞാൻ ചെയ്യാൻ പോകുന്നു. 31:31 പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയ ഒരു ഉടമ്പടി ചെയ്യുന്ന കാലം വരും എന്ന് അവരുടെ അരുളപ്പാട്. വായിച്ചോ 32 വാക്യം.
എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനിയും അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും.
ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി
ഓർക്കുകയുമില്ല
എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ഉടമ്പടി പഴയ നിയമത്തിലെ ഉടമ്പടി പോലെ അല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത ഉടമ്പടി പോലെ അല്ല. ആ ഉടമ്പടിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അവരുടെ അകൃത്യം മോചിക്കപ്പെട്ടിരുന്നില്ല, അവരുടെ പാപം എന്നേക്കുമായി മറന്നുകളെ ഓർക്കുകയില്ല എന്നുള്ള കാര്യം വരുന്നില്ല. അതിനു പകരം പാപങ്ങളുടെ ഓർമ്മ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന യാഗങ്ങളാണ്. ഇതിന്റെ ഈ ഉടമ്പടിയുടെ ഫുൾഫിൽമെന്റ് അതാണ് മത്തായിയുടെ സുവിശേഷം 26:22 വാക്യങ്ങളിൽ യേശു ക്രിസ്തു വിശദീകരിക്കുന്നു.
അപ്പോൾ അവൻ അത്യന്തം ദുഃഖിച്ചു, ഞാനോ കർത്താവ് എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ.
26:27 വാക്യം,
പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം.
ഈ പുതിയ നിയമം എന്നുള്ളത് പുതിയ ഉടമ്പടി എന്നാണ്, ന്യൂ കവനന്റ് എന്നാണ്. യിരെമ്യാവ് പ്രവചനത്തിലും ഒരു പുതിയ ഉടമ്പടി ചെയ്യാൻ പോകുന്നതാണ്. നേരെ യിരെമ്യാവ് പ്രവചനത്തിൽ പറഞ്ഞ ആ ഉടമ്പടിയുടെ ഫുൾഫിൽമെന്റ് യേശു ക്രിസ്തു ഇവിടെ പറയുകയാണ്. ആ ഉടമ്പടി അവിടെ പൂർത്തിയായില്ല, അത് വരാൻ പോകുന്നതാണ്. അതിന്റെ ഒരു മുമ്പേ തന്നെ അത് കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക്. അവിടെ പറയാണ്, ഇത് അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം നുറുക്കി, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമെന്ന് പറയാം. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉടമ്പടിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എബ്രായലേഖനം വായിച്ചു കഴിഞ്ഞാൽ അതിൽ തുടർച്ചയായിട്ട് എഴുതിയിരിക്കുന്നത്. എബ്രായലേഖനം അതിന്റെ 10:1 ഒന്നു മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. പഴയ ഉടമ്പടിയിൽ തുടങ്ങി പുതിയ ഉടമ്പടിയിലേക്ക് വന്ന് പുതിയ ഉടമ്പടിയിൽ യേശു ക്രിസ്തുവിൽ കൂടി എന്താണ് സാധിക്കുന്നത് എന്നുള്ളത് പറയാണ്. 10:1 പറയാണ്, ന്യായപ്രമാണം പഴയ നിയമത്തിലെ ഓൾഡ് കവനന്റ് ലോ വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ല. വരുവാനുള്ള നന്മ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ കൂടി ഒരു മനുഷ്യന്റെ പാപം മോചിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പാപം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് എഴുതിയിരിക്കുന്ന അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പഴയ നിയമത്തിലെ യാഗങ്ങൾ ആണ്ടുതോറും അവയുടെ അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ എടുത്തു നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ദെയർഫോർ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ എടുത്തു നീക്കാൻ കഴിയാത്തതുകൊണ്ട് യേശുക്രിസ്തു പറയാണ് ഹനനയാഗവും വഴിപാടും നീച്ചിച്ചില്ല, എന്നാൽ ഒരു ശരീരം എനിക്കൊരുക്കിയിരിക്കുന്നു, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ യാഗങ്ങളൊന്നും ദൈവം യഥാർത്ഥത്തിൽ പ്രസാദിച്ചില്ല, കാരണം പാപത്തിന്റെ യഥാർത്ഥ വീണ്ടെടുപ്പ് അവിടെ നടക്കാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. ഒമ്പാമത്തെ വാക്യത്തിൽ പറയാണ്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ പറയാണ് അത് അതിന്റെ പതിനാലാമത്തെ വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തീകരിക്കുന്നു, അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യിരമ്യാ പ്രവചനത്തിലെ കൊട്ടേഷൻ എടുത്തെഴുതുകയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, അവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഞാൻ ഇനി ഓർക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ആകയാൽ ഇവരുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത, ദൈവം ഒരു വ്യക്തിയുടെ പാപത്തെ ഇനി ഓർക്കുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പിൽ കൂടി, യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് കർത്താവ് വീണ്ടെടുക്കുന്നതിൽ കൂടി ഒരു മനുഷ്യന്റെ പാപം ദൈവം ഇനി ഓർക്കുകയില്ല. കാരണം ദൈവവുമായിട്ടൊരു കവനന്റ് അവിടെ സ്ഥാപിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ നോഹയുടെ ദൈവം ഒരു കവനന്റ് സ്ഥാപിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഞാൻ നിന്റെ അടുത്ത് ഒരു കവനന്റ് ചെയ്യുന്നു, ആ കവനന്റിന് ഞാൻ ഒരു അടയാളം വയ്ക്കുകയാണ്, മേഘത്തിൽ ഞാനൊരു മഴവില്ല് വയ്ക്കും, ഈ മഴവില്ല് ഞാൻ കാണുമ്പോൾ ഞാൻ നിന്നോട് ചെയ്ത നിയമം ഓർക്കും, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സംഹരിക്കുകയില്ല. ഇതേപോലെ തന്നെ ഒരു കവനന്റ് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി കർത്താവ് സ്ഥാപിച്ചു. ആ കവനന്റിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ പാപങ്ങളെ ഇനി ഓർക്കുകയേയില്ല. കാരണം ദൈവം ഓർക്കുന്ന എന്തുമാത്രമാണ്, ഈ കവനന്റിന്റെ അണ്ടറിൽ വരുന്ന വ്യക്തികളുടെ പാപം ദൈവം ഓർക്കുന്നില്ല, മറിച്ച് ദൈവം ഓർക്കുന്നത് ആ കവനന്റ് മാത്രമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം അതിനെ കവർ ചെയ്ത് നിൽക്കുന്നു, ഇല്ലെങ്കിൽ എടുത്തു മാറ്റപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച കംപ്ലീറ്റ് ആയിട്ട് ശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പാപങ്ങളെ ദൈവം ഓർക്കുന്നതേയില്ല. അത് കഴിഞ്ഞകാല പാപങ്ങളെ ഓർക്കുന്നില്ല, കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച പാപങ്ങളെ ദൈവം ഓർക്കുന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. നാം വെളിച്ചത്തിൽ നടക്കുമ്പോൾ ഏറ്റുപറയാത്ത പാപങ്ങളെയല്ല, കവർ ചെയ്ത് വെച്ചിരിക്കുന്ന പാപങ്ങളെയല്ല, ഇല്ലെങ്കിൽ പാപമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്ന പാപങ്ങളെയല്ല, ഏറ്റുപറയുന്ന മാനസാന്തരപ്പെട്ട് ഏറ്റുപറയുന്ന ഒരു വ്യക്തിയുടെ പാപത്തെ ദൈവം ഓർക്കുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം മറന്നുപോകുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ റിമെമ്പർ നോട്ട് എന്നാണ് ആ വാക്യം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഓർക്കാൻ കഴിയുമെങ്കിൽ പോലും ദൈവം ഓർക്കുകയില്ല എന്ന് തീരുമാനിക്കുകയാണ്. കാരണം ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു. എന്താണ് ഉടമ്പടി? യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു. ഈ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി സ്ഥാപിക്കപ്പെട്ട ആ കർത്താവിന്റെ രക്തത്തിന്റെ വില എന്താണെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് അതിന്റെ വില അറിയാത്തതുകൊണ്ട് തന്നെയാണ് അവർ യഥാർത്ഥത്തിൽ അതിന്റെ സന്തോഷം അവർക്കില്ലാത്തത്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി എന്തൊക്കെയാണ് സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളത് തുടർച്ചയായിട്ട് അനേക വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല. ഇത് എങ്ങനെയാണ് സ്ഥാപിച്ചത് എന്നുള്ളത് എബ്രായ ലേഖനം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ 9-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ പഴയ നിയമത്തിലെ ആരാധന, പഴയ നിയമ കൂടാരത്തിലെ ആരാധന, അതിലെ ചട്ടങ്ങൾ എങ്ങനെയായിരുന്നു, പഴയ നിയമ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി രക്തം യാഗമായിട്ട് അർപ്പിച്ച് വീണ്ടെടുപ്പ് സ്ഥാപിച്ചത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫോൾട്ട് ഇല്ലെങ്കിൽ അതിന് കഴിയാതിരുന്ന കാര്യം പറയുകയാണ് അതിന്റെ 8-ാമത്തെ വാക്യം.
മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു.
പറയാണ്, ഒരു മനുഷ്യന്റെ പാപങ്ങൾ എടുത്തു മാറ്റപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അവന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനമില്ലാത്തത്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ റിയൽ പ്രശ്നം എന്താ? മനുഷ്യന്റെ റിയൽ പ്രശ്നം രോഗമല്ല, മനുഷ്യന്റെ റിയൽ പ്രശ്നം കടഭാരമല്ല, മനുഷ്യന്റെ റിയൽ പ്രശ്നം ജോലിയിലുള്ള ബുദ്ധിമുട്ടല്ല, ഇതൊന്നും റിയൽ പ്രശ്നമല്ല. പാപം റിയലായിട്ട് പ്രശ്നമല്ലാത്ത ആൾക്കാർക്ക് ഇതെല്ലാം പ്രശ്നമാണ്. എന്നാൽ റിയലി മനുഷ്യന്റെ പാപം, മനുഷ്യന്റെ പ്രശ്നം അവരുടെ പാപമാണ്. ആ പാപം കഴിഞ്ഞകാല പാപങ്ങൾ എടുത്തു മാറ്റപ്പെടാത്തത് കാരണം മനുഷ്യന്റെ ഹൃദയത്തിൽ സമാധാനമില്ലാതിരിക്കുമ്പോൾ, അതാണ് പഴയ നിയമത്തിലെ യാഗങ്ങളുടെ ഒരു കുഴപ്പം. അത് പറഞ്ഞിട്ട് പറയുകയാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണെങ്കിൽ ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ്. ആ വരുവാനുള്ള നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും കാറും ഒന്നുമല്ല, പാപമോചനത്തിൽ തുടങ്ങുന്നതാണ് അവിടെ നന്മ. അതാണ് അവിടെ ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള നന്മ. അത് സ്പിരിച്വലായി ഓപ്പൺ ആയവർക്ക് അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് ആ നന്മകളുടെ മഹാപുരോഹിതനായി യേശു ക്രിസ്തു വന്നിട്ട് എന്ത് സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്ന, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സ്ഥാപിച്ചു. ദ റിഡംഷൻ, വീണ്ടെടുപ്പ് സാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീണ്ടെടുപ്പ് സാധിച്ചിൽ കൂടി എന്തൊക്കെയാണ് നടക്കുന്നത്? റോമാലേഖനം 5:1 പറയാണ്, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അല്ലെ? റോമർ 5
വിശ്വാസത്താൽ
നീതീകരിക്കപ്പെട്ടിട്ട്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട്
സമാധാനമുണ്ട്. And we have peace of God. ആ ദൈവമായിട്ടുള്ള പീസിൽ വന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ സമാധാനവും വരുന്നു. അതിന്റെ 10 പറയാണ്, അവന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. വി ഹാവ് റെക്കൻസിലിയേഷൻ വിത്ത് ഗോഡ്. അതിന്റെ റോമാലേഖനം 3:25 പഴയ നിയമത്തിലെ യാഗങ്ങൾ, ഈ യാഗത്തിന്റെ പൂർത്തീകരണമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയാണ് റോമാലേഖനം 3:25.
വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ
പരസ്യമാണ്. പ്രൊപ്പിസിയേഷന്റെ റിയലായിട്ട് അർത്ഥത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം അത് പ്രായശ്ചിത്തമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ് ലേഖനം 1:7 അവന്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമുണ്ട്. കൊലോസ്യലേഖനം 1:13-14 പറയാണ്, അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതുവഴി നമ്മൾ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ വേറൊന്നും കൊണ്ടും സാധിക്കാഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം വഴി സാധിച്ചു. യേശു ക്രിസ്തുവിന്റെ രക്തം വിലയായിട്ട് കൊടുത്തുകൊണ്ട് സാധിച്ചു. അതുകൊണ്ടാണ് 1 പത്രോസ് അതിന്റെ 1:18 ആ രക്തത്തിന് വിലയേറിയ രക്തം എന്ന് പറയുന്നത് അല്ലേ? ഇനി ഇത് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ഏകദേശം കുറച്ചെങ്കിലും അതിന്റെ ക്ലിയർ പിക്ചർ
കിട്ടും.
വ്യർത്ഥവും പിതൃവാരമ്പര്യവുമായ നിങ്ങളുടെ ഫ്യൂട്ടിൽ വേ, പഴയ ഫോർഫാദേഴ്സിന്റെ വഴിയിൽ കൂടി നിങ്ങൾ നടന്നിരുന്ന നിങ്ങളുടെ പഴയ ആ വഴിയിൽ നിന്ന്, പഴയ ജീവിത രീതിയിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വില ദൈവം പൂർണ്ണമായിട്ടും ക്രൂശിൽ കൊടുത്തു. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ പറയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് ഇൻ ഫുൾ. പഴയ നിയമത്തിൽ കൊടുത്തിരുന്ന ചെക്കിലേക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ഫുൾ പേയ്മെന്റ് കർത്താവ് ഇട്ടു. ആ ഫുൾ പേയ്മെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന ഒരു വസ്തുക്കളെ കൊണ്ടും ഒരു മനുഷ്യന്റെ വീണ്ടെടുപ്പ് നടക്കാഞ്ഞപ്പോൾ അതിനേക്കാളെല്ലാം വിലയേറിയതായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ രക്തം കൊടുത്തിട്ട് ആ വില കൊടുത്ത് മനുഷ്യനെ കൊണ്ടെടുത്തു. ഈ രക്തം എന്ന് പറയുന്നത് ജീവനാണ്. രക്തം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ബ്ലഡ് അവിടെ ഒഴുകിപ്പോയി എന്നുള്ള അർത്ഥത്തിലല്ല. അത് മാത്രമല്ല, ആ ശാരീരിക മരണം മാത്രമല്ല, യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ജീവൻ മറുവിലയായിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നത് ശുശ്രൂഷ ഏൽക്കാനായിട്ടല്ല, ശുശ്രൂഷിക്കാനായിട്ടും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കാനുമായിട്ടാണ്. യേശു ക്രിസ്തു മറുവിലയായിട്ട് കൊടുത്തു. യേശു ക്രിസ്തു ക്രൂശിൽ വെച്ച് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെട്ടതാണ് ഏറ്റവും വലിയ വില യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ടി വന്നത്. ആ വില കൊടുത്തിട്ടാണ് ദൈവം ഒരു വ്യക്തിയെ വീണ്ടെടുക്കുന്നത്. നേരെ ദൈവം വീണ്ടെടുത്തത് വില കൊടുത്തിട്ട്. എന്തിനാ ദൈവം വീണ്ടെടുത്തത്? ദൈവത്തിന്റെ ഒറിജിനൽ പർപ്പസിന് വേണ്ടിട്ട്, ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അതാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവരാകിയാൽ നിങ്ങൾ താൻ തങ്ങൾക്കുള്ളവരല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന് ദൈവത്തിന് നിങ്ങളത് ഡിമാൻഡ് ചെയ്യാൻ കഴിയുന്നതിന്റെ കാര്യം എന്താണ്? അതിന് വില കൊടുത്ത് നിങ്ങളെ വാങ്ങിച്ചതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ കഴിയില്ല. ഈ വീണ്ടെടുപ്പിന്റെ വില അറിയാത്തവർക്ക് ഇഷ്ടംപോലെ ജീവിക്കാം, വീണ്ടെടുക്കാത്തവർക്കും ഇഷ്ടംപോലെ ജീവിക്കാം. എന്നാൽ റിയൽ ആയിട്ടും കർത്താവ് കൊടുത്ത വില മനസ്സിലാകുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് ഇഷ്ടമുള്ളതേ ചെയ്യത്തുള്ളൂ. കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ്, കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ ഇഷ്ടമുള്ളതുപോലെ അവൻ തന്റെ ശരീരത്തെ അർപ്പിക്കും. കാരണം തന്റെ ശരീരം തനിക്കുള്ളതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കിയാൽ, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അല്ല, വാക്യം വേണമെങ്കിൽ എടുത്ത് വായിക്കാം. ഒന്ന് കൊരിന്ത്യർ അതിന്റെ മൂന്നാമത്തെ അധ്യായം, മൂന്നാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഒന്ന് കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു, നിങ്ങളെ വിലയ്ക്ക് കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അതിന്റെ തുടർച്ച പറയാണ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലേ? നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ കാര്യം അത്. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, നിങ്ങളുടെ നാവിനെ ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാൻ കഴിയില്ല. അതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവുമായിട്ട് ചേരുന്നവനുമായിട്ട് ഒരേ ആത്മാവാകുന്നു. എന്നിട്ട് നിങ്ങളുടെ ശരീരമെടുത്ത് നിങ്ങൾ എങ്ങനെയാണ് വേശിയോട് പറ്റിച്ചേർക്കുന്നത്? ദുർനടപ്പ്, ദുർനടപ്പിന്റെ എല്ലാ രീതിയും നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ശരീരവും നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ ഡിനൈ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. അതുകൊണ്ട് വേശിയോട് പറ്റിച്ചേരുന്നവൻ അവലുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുള്ളൂ. കർത്താവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏകാത്മാവാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ, എഴുതിയിട്ടുണ്ടോ എഴുതിയിട്ടില്ലയോ? ബ്രദർ, ദൈവത്തിനുള്ള ചോദിച്ചു നോക്കിയാൽ ദൈവം നിങ്ങളടുത്ത് പറഞ്ഞു തരും. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ വില മനസ്സിലാക്കിയവരാണെങ്കിൽ ദൈവം എന്ന് പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഇനി ഞാൻ പറഞ്ഞത് ഇതാണ് വീണ്ടെടുപ്പിന്റെ വില എന്ന് പറയുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ കൊടുത്ത വില എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ വീണ്ടെടുത്തതാണെന്നും എന്റെ ശരീരം എനിക്കുള്ളതല്ലെന്നും ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയെടുത്ത് ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാണ്. കാരണം ഹി ഹാസ് എ റൈറ്റ് ടു സേ. വില കൊടുത്തിട്ട് വാങ്ങിച്ചതുകൊണ്ട് ദൈവത്തിന് ആ റൈറ്റ് ഉണ്ട് ഡിമാൻഡ് ചെയ്യാൻ. നിങ്ങൾ അത് കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മോഷ്ടാവാണ്. ദൈവം വില കൊടുത്ത് വാങ്ങിച്ചത് നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കാതിരിക്കുകയാണ്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്ന് പറയുന്നതിന്റെ കാര്യം. ദൈവത്തിന്റെ പരിശുദ്ധ, ഞാൻ അതിലേക്കല്ല പോകുന്നത്. അന്നേരം ആദ്യത്തെ കാര്യം ആണ് ഞാൻ പറഞ്ഞത്, വീണ്ടെടുപ്പ് എന്നൊരു കാര്യം നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. എന്തിനാണ് കർത്താവ് എന്ത് വിലയാണത് കൊടുത്തതെന്ന് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ ജീവൻ ബ്ലഡ് കൊടുത്ത് നടത്തിയൊരു ട്രാൻസാക്ഷൻ ആയിരുന്നു അത്. അത് വിലയേറിയതായിരുന്നു. ഈ ഭൂമിയിലെ പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന ഒരു വസ്തുവിനും കൊടുക്കാൻ കഴിയാത്ത പോലാണ് വില കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി കർത്താവിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അത് മനസ്സിലാക്കാത്ത വ്യക്തി, യഥാർത്ഥത്തിൽ റിയൽ നന്മ എന്താണെന്ന് മനസ്സിലാക്കാത്ത വ്യക്തി ഈ ലോകത്തെ കാര്യങ്ങളുടെ പുറകെ ഓടുകയും ചെയ്യും. ഇനി ഞാൻ പോട്ട് പോട്ടെ. നേരെ ഒന്നാമത്, വീണ്ടെടുപ്പ് വില കൊടുത്തിട്ടാണെങ്കിൽ കർത്താവ് പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ബ്ലഡ് നിങ്ങൾക്ക് പ്രായച്ചിത്തമായിട്ട് വീണ്ടെടുപ്പിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, എന്നാൽ ബ്ലഡ് നിങ്ങൾ കുടിക്കാൻ പാടില്ല. എന്നാൽ ഈ ഒരു നിയമം തെറ്റുന്നതായിട്ട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് തോന്നും. അതാണ് യോഹന്നാന്റെ സുവിശേഷം 5:6 അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണും.
യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല.
അവിടെ പറയുകയാണ് വേറൊരു കാര്യം. യേശു ക്രിസ്തു പറയാണ്, ഒന്ന്, കർത്താവിന്റെ ജീവൻ ബ്ലഡ് കൊടുത്തിട്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതെങ്കിൽ, ആ വിലയ്ക്ക് വാങ്ങിയതെങ്കിൽ അവിടെ പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. അടുത്തായിട്ട് എന്ത് സംഭവിക്കുന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ ജീവൻ വരണം. അതാണ് വീണ്ടും ജനം. അതാണ് പത്രോസ് തുടർച്ചയായിട്ട് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ, അത് യേശുക്രിസ്തുവാണ് ജീവനുള്ളതും നിലനിൽക്കുന്നതുമായിട്ടുള്ള വചനം. യേശുക്രിസ്തുവിനെയാണ് അവർ പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് യോഹന്നാൻ 1:1 പറഞ്ഞിരിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, മുമ്പോട്ട് പോകുമ്പോൾ പറയുകയാണ് അവനിൽ ജീവനുണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആ ജീവൻ എന്റെ രക്തം നിങ്ങൾ കുടിക്കാതെയും എന്റെ മാംസം തിന്നാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അന്നേരം ഒന്നാമത് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഒരു വ്യക്തി വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അടുത്തതായിട്ട് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നത് അവന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ജീവനെയാക്കുക. അങ്ങനെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവൻ ഇല്ലാത്തവൻ വീണ്ടും ജനിച്ചവനല്ല. അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവൻ വീണ്ടും ജനിച്ചവനല്ല. അവൻ ഇനി സ്ഥാനപ്പെട്ടാലും അവൻ വീണ്ടും ജനിച്ചവനല്ല. അവൻ ഇനി സഭയിൽ വന്നാലും വീണ്ടും ജനിച്ചവനല്ല. സഭയിൽ നിന്ന് പാട്ട് പാടിയാലും വീണ്ടും ജനിച്ചവനല്ല. ഇനി എന്തൊക്കെ കാര്യം ചെയ്തു കഴിഞ്ഞാലും അവൻ വീണ്ടും ജനിച്ചവനല്ല, അവന്റെ ഉള്ളിൽ ജീവനില്ല. കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഇനി ക്രിസ്തീയ സഭയിൽ ജനിച്ചു വളർന്നപ്പെട്ടാലും അവൻ്റെ ഉള്ളിൽ ജീവനില്ല. എവിടെ പറയുന്നത്? 1 യോഹന്നാൻ എന്റെ അവസാനത്തെ അധ്യായത്തിൽ 5 അധ്യായത്തിന്റെ 11 വാക്യത്തിൽ പറയുന്നത്, ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ എവിടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ ജീവൻ അവന്റെ പുത്രൻ എന്നു ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. കാരണം ജീവൻ യേശുക്രിസ്തുവിലാണ്. ആ യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരാത്തവന് ജീവനില്ല. ജീവനില്ലാത്തവൻ എന്താ? ജീവനില്ലാത്തവൻ മരിച്ചവനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതുന്നത്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടത് തന്നെ. എന്നിട്ട് യേശുക്രിസ്തു പറയാണ്, എന്റെ രക്തം നിങ്ങൾ കുടിച്ചില്ല എങ്കിൽ, എന്റെ രക്തം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നില്ല എങ്കിൽ, എന്റെ രക്തം എന്താണ്, രക്തത്തിൽ എന്താ ഉള്ളത്? രക്തത്തിൽ ജീവനുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്നില്ല എങ്കിൽ അവൻ വീണ്ടും ജനിച്ചവനല്ല, അവൻ മരിച്ചവനാണ്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പുത്രനുള്ളവന് ജീവനുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. അതിന്റെ 56 വാക്യത്തിൽ പറയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ പെർമനന്റ് ആയിട്ട് റെസിഡന്റ് ആയിട്ട് വരാൻ പോകുന്നു. അവൻ യേശുക്രിസ്തുവിന്റെ ഉള്ളിലായിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ ഒരു വ്യക്തി ആവുന്നതാണ് യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്നതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുമിച്ചാണ് സംഭവിക്കുന്നത്, പക്ഷെ രണ്ടും രണ്ട് സംഭവമാണ്. അതാണ് പത്രോസ് അതിന്റെ ഓർഡർ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഇതും പഴയ നിയമത്തിൽ സാധിച്ചിരുന്നില്ല. പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് കഴിയായിരുന്ന ആദ്യത്തെ കാര്യം ഒരു വ്യക്തിയുടെ പാപങ്ങളെ മായ്ക്കുക എന്നുള്ളതായിരുന്നുവെങ്കിൽ, മായ്ക്കുക എന്നുള്ളത് കഴിയാതിരുന്നുവെങ്കിൽ, രണ്ടാമത് ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജീവൻ കൊടുക്കുക എന്നുള്ളത് അല്ലേ? ഗലാത്യലേഖനം 3:21 വാക്യത്തിൽ ന്യായപ്രമാണത്തിന്റെ ആ ഇന്നബിലിറ്റിയെ പറ്റിയും പറയുന്നുണ്ട്. ഗലാത്യർ 3
എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല, ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം,
ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ. കാരണം ന്യായപ്രമാണത്തിന് ജീവിപ്പിക്കുവാൻ കഴിയില്ലായിരുന്നു, കാരണം ജീവൻ കൊടുക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയില്ല. എന്നാൽ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? യേശുക്രിസ്തു യോഹന്നാൻ 10:10 പറയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനായിട്ടും സമൃദ്ധിയായിട്ടുണ്ടാവാനായിട്ടാണ്. അബണ്ടന്റ് ലൈഫ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജീവൻ ഉണ്ടാവുന്നത്? ഇവിടെ പറയാണ്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ അവന് ഉള്ളിൽ ജീവനില്ല. യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരികയും ഞാൻ പാപിയാണ് എന്നുള്ള റിയലായിട്ടുള്ള മാനസാന്തരത്തിൽ കർത്താവിലേക്ക് തിരികെയും കർത്താവിനെ ഉള്ളിൽ റിസീവ് ചെയ്യുകയും ചെയ്യുമ്പോൾ കർത്താവിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന് അവനെ ജീവിപ്പിക്കുന്നു. അങ്ങനെ അവൻ വീണ്ടും ജനിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞ, ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ടുണ്ടാവാനുമായിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അബണ്ടന്റ് ലൈഫ് ഉണ്ടാവാനായിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്, സമൃദ്ധിയായ ജീവൻ. അതാണ് കർത്താവ് താഴേക്ക് വന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ആൾക്കാര് എന്തുകൊണ്ടാണ് ക്ഷീണിച്ചിരിക്കുന്നത്? ചില ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പം വിളറിയിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എന്തു പറയും? എന്താ പറയുന്നത്? ബ്ലഡ് ഇല്ലെന്ന് പറയും. ബ്ലഡ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഒട്ടുമില്ലെന്നാണോ? ആ ബ്ലഡൊക്കെ ഉണ്ട്, പക്ഷേ ബ്ലഡ് ഫ്ലോ ശരിയല്ല അല്ലെ. ജീവനുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനുണ്ട്. ഈ ഐ സി യു കിടക്കുന്നതൊക്കെ ജീവനില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കാണാനായിട്ട് പോയി, പുള്ളിക്ക് ജീവനുണ്ടോന്ന് ചോദിച്ചാൽ ജീവനുണ്ട്. അതേസമയം ഈ ഫുട്ബോൾ കളി ക്രിക്കറ്റ് കളി കണ്ടുണ്ടോ, ഒരു ടെസ്റ്റ് മാസ്സൊക്കെ 5 ദിവസം കളിക്കുന്ന ആൾക്കാർക്കും ജീവനുണ്ട്. എന്ത് വ്യത്യാസം? ഒന്ന് ജീവനാണ്, മറ്റേത് സമൃദ്ധിയായ ജീവൻ, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആൾക്കാർ സ്പിരിച്വലി ജീവനുണ്ടെന്നുള്ള പേര് മാത്രമായിട്ടിരിക്കുന്നത്? കാര്യം എന്താ? കർത്താവ് പറയാണ്, ജീവനുള്ള പിതാവിനെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവിന്റെ ബ്ലഡ്, കർത്താവിന്റെ ജീവൻ കണ്ടിന്യൂസ് ആയി ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കൂടി ഒഴുകുന്നില്ല എങ്കിൽ അവൻ ജീവനുണ്ടോന്നൊക്കെ ചോദിച്ചാൽ ജീവനുണ്ടെന്നായിരിക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവനൊന്നും ആൾക്കാർക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇതാണ് പ്രശ്നം. കഥ പറയാണ്, ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ ലൈഫ് ഡൗൺ ആയി പോകുന്നത്. വൈറ്റാലിറ്റി ഇല്ലാതെ രക്ഷിക്കപ്പെട്ടിട്ടും ഒരു വ്യക്തിയുടെ മുമ്പിൽ പോലും യഥാർത്ഥത്തിൽ കർത്താവിന്റെ ജീവൻ വെളിപ്പെടുത്താൻ കഴിയാത്തതിന്റെ കാര്യം ഇതാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് ചില ഉപമകൾ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം, 8-ാം അധ്യായത്തിൽ ഇതേപോലെ തന്നെ ചില ഉപമകൾ പറഞ്ഞിട്ട് കർത്താവ് വിത്ത് വിതയ്ക്കുന്നവൻ ആദ്യം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമായിട്ടുള്ള ദൈവവചനമായിട്ടുള്ള വിത്ത് വീഴുന്നു, അവൻ റിസീവ് ചെയ്യുന്നു, അവൻ രക്ഷിക്കപ്പെടാതെ പിശാച് എടുത്തു പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനത്തേക്ക് വരുമ്പോൾ, എല്ലാ ഉപമയും നമുക്ക് വായിക്കാനായിട്ട് സമയമില്ല, പക്ഷെ അവസാനത്തെ ഒരു ഉപമ മാത്രം, ആ ഉമ്മയുടെ അവസാന ഭാഗം മാത്രം വായിക്കാനുണ്ടാക്കി. 14-ാം വാക്യം, 8:14, ഉള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി
ചിന്തകളാലും
ധനത്താലും സംസാരഭോഗങ്ങളാലും. എന്ത് സംസാരഭോഗം? മലയാളം ബൈബിൾ വായിച്ചിട്ട് ഇതൊക്കെ ആൾക്കാർ എന്തുവാന്ന് പോലും നോക്കത്തില്ല. എന്താ സംസാരഭോഗം? ദിവസം നമ്മൾ സംസാരിച്ച് പ്ലഷേഴ്സ് ഓഫ് ദിസ് ലൈഫ്, അതാണ് സംസാരഭോഗം. പഴയ മലയാള ട്രാൻസ്ലേഷൻ. രണ്ട് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഒരാളുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാവാതെ ഞെരുങ്ങിയിരിക്കുന്ന കാര്യം എന്ത്? കർത്താവ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് 3 കാര്യങ്ങൾ പറയുന്നു. മൂന്ന് കാര്യങ്ങൾ എന്താണൊക്കെയാണ്? 1, വറീസ്. 2, റിച്ചസ്. 3, പ്ലഷേഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ബ്രിങ് നോ ഫ്രൂട്ട് ടു മെച്യൂരിറ്റി. എന്ന് പറഞ്ഞാൽ എന്താ? ജീവനുണ്ടോ? ജീവനുണ്ട്. എങ്ങനെയുള്ള ജീവന്? ഈ മുള്ളിനടക്കി ഞെരുങ്ങിയിരിക്കും. എന്തിലൊക്കെയാണ് ജീവൻ ഞെരുങ്ങിയിരിക്കുന്നത്? വറീസ്. വറീസും പ്ലഷേഴ്സും ഡിപ്പെൻഡ് ആയിരിക്കുന്നത് ധനത്തിൽ. അതുകൊണ്ടാണ് ഈ ധനം നടുക്ക് വന്നിരിക്കുന്നത്. പണത്തിൽ ഡിപ്പെൻഡ് ആയി ജീവിക്കുന്നവൻ പണമില്ലാതാവുമ്പോൾ വറി ചെയ്യും, പണത്തിൽ ഡിപ്പെൻഡ് ആയി ജീവിക്കുന്നവൻ പണം ഉണ്ടാവുമ്പോൾ പ്ലഷേഴ്സിന്റെ പുറകെ പോകും. ഇത് രണ്ടു പേർക്കും ദൈവത്തിന് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഫലം കൊടുക്കാൻ കഴിയില്ല. ഞാൻ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഒരു വ്യക്തി ധനമോഹിയാണെങ്കിൽ അവൻ ഒരിക്കലും ആത്മീയനാവാൻ കഴിയത്തില്ല. ധനമുണ്ടെങ്കിലുള്ളതല്ല, അതല്ല ഞാൻ പറയുന്നത്, പക്ഷെ പണത്തിൽ മനസ്സ് വെച്ചിരിക്കുന്ന ജീവിക്കുന്ന ഒരുത്തൻ ഒരിക്കലും ആത്മീയനാവുകയില്ല. ഒരു ആത്മീയനെ അങ്ങനെ കണ്ടിട്ടുമില്ല. പണക്കാരായിട്ടുള്ള ആത്മീയരെയും പാവപ്പെട്ടുള്ളവരെ ആത്മീയരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ പണത്തിന്റെ പുറകെ പോകുന്ന ആത്മീയനെ ഒരിക്കലും കണ്ടിട്ടില്ല. അവർക്ക് ഭക്തിയുടെ വേഷം മാത്രമേ കാണിക്കാനായിട്ട് കഴിയത്തുള്ളൂ, പക്ഷെ അവരുടെ മനസ്സ് എവിടെ ആണ്ടിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ അടുത്ത് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അത് വലിയ ക്ലിയർ ആയിട്ട് പറയുന്നത്. പലപ്പോഴും വായിച്ചിട്ടുള്ള അല്ലേ, 1 തിമോത്തിയോസ് അതിന്റെ അവസാനത്തെ അധ്യായത്തിൽ കർത്താവ് പറയാണ്, ധനികന്മാരെ ദൈവത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ദരിദ്രന്മാരത് കുറച്ചുകൂടെ, ഇനിയും ദരിദ്രനായി കഴിഞ്ഞാൽ അതൊരു സ്പിരിച്വാലിറ്റി ആണെന്നോ ധനികനായി കഴിഞ്ഞാൽ അത് സ്പിരിച്വാലിറ്റി അല്ലെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. ഇവിടെ പറയുന്നതിന്റെ അർത്ഥം ഒറ്റ കാര്യമേ ഉള്ളൂ, ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് സംഭവിക്കുന്നു? അവൻ പരീക്ഷയിലകപ്പെടുകയും മനുഷ്യൻ സംഹാരനാശങ്ങൾ മുങ്ങിപ്പോകാൻ ഇടയാകുന്ന മൗഢ്യവും ദോഷവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുന്നു. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും റൂട്ടാണ്. ദ്രവ്യമല്ല ദ്രവ്യാഗ്രഹം. കർത്താവ് പറഞ്ഞേ, എന്തുകൊണ്ടാണ് ജീവനില്ലാത്തത് വിശ്വാസികൾക്ക്? എന്തുകൊണ്ടാണ് ജീവനില്ലാത്തത്? എന്തുകൊണ്ടാണ് ജീവിക്കുന്നു എന്ന് പേര് മാത്രമുള്ളത്? കാരണം ഇവിടെ പറയുകയാണ്, അവർ ധനത്താലും ചിന്തകളാലും പ്രഷേഴ്സ് പ്രഷേഴ്സ് ഒന്ന് നിറയുകയാണ്. എന്താണ് ഇവരുടെ പ്ലഷർ? ദൈവത്തിന്റെ പ്ലഷറൊന്നും ഇല്ലാത്തവരാണ് ഈ ലോകത്തിന്റെ പ്ലഷറിന്റെ പുറകെ ഓടുന്നത്. ഇത് വന്നിട്ട് ഞെരുക്കി വർഷങ്ങളായി, വീണ്ടും ജനിച്ചതാണോ വീണ്ടും ജനിച്ചതല്ല എന്ന് പോലും ആൾക്കാർക്ക് തിരിച്ചറിയത്തില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഫ്രൂട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ, ഈ ലൈഫിനെ ഞെരുക്കുന്നത് നമ്മുടെ വേറൊരു ലൈഫാണ്, സോൾ ലൈഫാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്കിതെനിക്ക് യോഗ്യമല്ല. തന്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിക്കുന്നവൻ അതിനെ കളയും, തന്റെ ജീവനെ കളയുന്നവൻ അതിനെ രക്ഷിക്കും. ഞാൻ പറഞ്ഞത് ഈ ലൈഫിനെ ക്വഞ്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഞെരുക്കുക എന്ന് പറയുന്നത്, ഈ ബ്ലഡ് ഫ്ലോയെ ക്വഞ്ച് ചെയ്യണം. അങ്ങനെയാണ് ഈ ബ്ലഡ് ഫ്ലോയെ, സാധാരണ എനിക്ക് മെഡിക്കൽ സയൻസ് ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അറിയാൻ വയ്യാതെ പറയുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കൊഴുപ്പൊക്കെ അടിഞ്ഞിട്ട് വെയിൻ ഇങ്ങനെ ഞെരുങ്ങി ഞെരുങ്ങി ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ ഒക്കത്തില്ല അല്ലേ. പല കൊഴുപ്പുകളും ഞെരുങ്ങി ഞെരുങ്ങി വിശ്വാസികൾ ഇങ്ങനെ കൊഴുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ജീവൻ എങ്ങനെങ്കിലും പോകും. എപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ഇതാണ് ബിലീവേഴ്സിന്റെ സ്ഥിതി. കർത്താവ് വന്ന എന്തിനാ? കർത്താവ് പറയാണ് ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനായിട്ടും ആ സമൃദ്ധിയായിട്ടുണ്ടാവാനുമായിട്ടാണ്. സമൃദ്ധിയില്ല, ജീവൻ ഉണ്ടായിരിക്കാം, ഇനി ജീവൻ ഇല്ലയോ അതും അറിയത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശം തന്നെ. കർത്താവ് പറയാണ് ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിന് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശു ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവൻ യേശു ക്രിസ്തുവിനെ പാനം ചെയ്യുന്നവൻ, അവന്റെ ഉള്ളിൽ ജീവനുണ്ട്. ഭക്ഷണം കഴിച്ചോ ആണോ ഇല്ലയോ എന്ന് രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ തിരിച്ചറിയാം. വിശ്വാസികളെ കണ്ടാലും അറിയാം. ആക്ടിവിറ്റീസിന്റെ കാര്യമോ പ്രകടനത്തിന്റെ കാര്യമോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ ലൈഫ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുണ്ടോ എന്നുള്ളതാണ്. വീണ്ടും ജനനത്തിൽ കൂടി ഒരു വ്യക്തി സംഭവിക്കുന്ന പറഞ്ഞാൽ ആ വ്യക്തി ദൈവവുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്. ദൈവവുമായിട്ട് കണക്റ്റഡായി കഴിയുമ്പോൾ ആ വ്യക്തി ദൈവം എന്ന യേശു ക്രിസ്തു എന്ന തലയുമായി കണക്റ്റഡായി ആ തലയിൽ നിന്ന് ജീവൻ വെയിൻ വഴി ശരീരത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഒരു വ്യക്തി ആത്മീയ വർധന പ്രാപിക്കുന്നത്. ഇങ്ങനെ ആത്മീയ വർധന പ്രാപിക്കുന്ന വ്യക്തികൾ അങ്ങനെ വളരുന്ന വ്യക്തികളെ കുറിച്ച് അവരെ ദൈവം എന്ത് ചെയ്യുന്നു പറയാമോ, അവരെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു ശരീരമായിട്ട് പണിയുന്നു. അതാണ് ദൈവ കർത്താവിന്റെ അടുത്ത വഴി. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ അതാ വായിച്ചു വരുന്നല്ലേ, പത്രോസിന്റെ ലേഖനത്തിൽ അതിൽ വായിച്ചു. പത്രോസിന്റെ ലേഖനത്തിൽ ആദ്യം പറഞ്ഞിരിക്കുകയാണ്, ഒന്ന് നിങ്ങളെ വീണ്ടും ജനിച്ചിരിക്കുന്നു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ അകി എവിടെയും പറയാണ് ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അങ്ങനെ ജീവൻ പ്രാപിച്ചവരെ പറ്റി പറയാണ്. താഴേക്ക് വരുമ്പോൾ പറയാണ് കർത്താവ് ദയാലു നിങ്ങൾ അറിയുന്നുവല്ലോ, ദൈവസന്നിധിയിൽ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പുവാൻ തക്ക വിശുദ്ധ പുരോഹിത മാർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അടുത്താരെന്ത് സംഭവിക്കുന്നു അറിയാമോ, ഇവരെ ദൈവം ഒരുമിച്ച് ചേർത്ത് ഒരു ബോഡിയായിട്ട് പണിയും. അതാണ് നമ്മൾ കൊരിന്ത്യ ലേഖനം 12:12 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഒന്ന് കൊരിന്ത്യർ അതിന്റെ
ശരീരമൊന്നും അതിന് അവയവവും പലതും ശരീരത്തിന്റെ അവയവവും പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു
ക്രിസ്തു. അവിടെ പറഞ്ഞിരിക്കുകയാണ് ശരീരമൊന്നാണ്, അതിന്റെ അവയവം പലതാണ്. ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു അതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ശരീരമാണ്. അങ്ങനെയാകുന്നു യേശു ക്രിസ്തുവിന്റെ ശരീരമായ ദൈവസഭയും. എന്നിട്ട് പറയാണ് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. എന്ത് സംഭവിക്കുന്നു പറയാം, യേശു ക്രിസ്തുവിന്റെ രക്തം ഒരു വ്യക്തിയുടെ ഉള്ളിൽ, കർത്താവ് പറഞ്ഞ പോലെ എന്റെ രക്തം കുടിക്കുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട് എന്ന് പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിനെ പാനം ചെയ്തവൻ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് സ്നാനമേറ്റ് പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് കർത്താവുമായിട്ട് ചേർന്നവൻ അവൻ ഒരു ബോഡിയായിരിക്കും എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, യഹൂദനോ യവരോ ദാസരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും വൺ ബോഡിയാകും. എന്താണ് ഒരു ശരീരത്തിന്റെ പ്രത്യേകത? എല്ലാ ശരീരത്തിന്റെയും അവയവത്തിന്റെ കോമൺ ഫാക്ടർ എന്താ? എന്താ കോമൺ ഫാക്ടർ? എന്താ? ബ്ലഡാണ് കോമൺ ഫാക്ടർ അല്ലേ? ഇല്ലെങ്കിൽ ജീവനാണ് കോമൺ ഫാക്ടർ. അതാണ് അതാണ് ഒരു ശരീരത്തെ ഒന്നാക്കുന്നത്. അല്ലെ, എന്റെ കൈ മുറിഞ്ഞു പോയി, ഞാൻ വെപ്പ് കൈ വെച്ചു, ഏ കൈ എല്ലാ ഫംഗ്ഷനും ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷെ എന്തോ വ്യത്യാസം, അത് ബോഡിയുടെ പാർട്ടാണോ? അല്ലേ, പാർട്ടല്ല. എല്ലാ ഫംഗ്ഷനും ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയുടെ പാർട്ടാവൂ, ചർച്ച വന്നു കഴിഞ്ഞാൽ ബോഡിയുടെ പാർട്ടാവൂ, പാട്ട് പാടിയാൽ, സ്നാനപ്പെട്ടാൽ, എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്താൽ ബോഡിയുടെ പാർട്ടാവും. ഇല്ല, കാര്യം എന്താണ്? എല്ലാം ചെയ്യാം, എല്ലാം ഇമിറ്റേറ്റ് ചെയ്യാം, പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ശരീരത്തിന്റെ ഭാഗമല്ല. കാരണം ഈ കൈയിലേക്ക് ബ്ലഡ് കയറുമ്പോഴാണ് അത് ശരീരവുമായിട്ട് കണക്റ്റഡ് ആയി ജീവൻ പ്രാപിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഒരു വ്യക്തി ജീവൻ പ്രാപിക്കുകയാണ്, ജീവൻ പ്രാപിക്കുകയാണ്. ജീവൻ പ്രാപിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി ബോഡിയുടെ പാർട്ടാവുകയാണ്, ശരീരത്തിന്റെ ഭാഗമാവുകയാണ്. ശരീരത്തിന്റെ ഭാഗമായി കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തി യഹൂദനാണോ യവനനാണോ ദാസനാണോ സ്വതന്ത്രനാണോ എന്നുള്ള വ്യത്യാസം എല്ലാം മാറി ഈ വ്യക്തിയെ കോമൺ ഫാക്ടറാക്കിയിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം ആ വ്യക്തിയിൽ കൂടി ഒഴുകുകയാണ്. അങ്ങനെ ആ വ്യക്തി ദൈവസഭയുടെ ഭാഗമായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവസഭയിൽ ഈ പറഞ്ഞ വ്യത്യാസമൊന്നുമില്ല, അവൻ യഹൂദനാണോ യവനനാണോ. ഇന്നിപ്പോ അതൊന്നും അല്ല, ഇന്നതിന് പകരം വേറെ കാര്യങ്ങളായിരിക്കും. ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, തൂപ്പുകാരനാണോ, വീട്ടുകാരെ ജോലി ചെയ്യുന്നതാണോ, ഇതൊന്നും ദൈവസഭയിൽ വ്യത്യാസമുള്ള കാര്യമല്ല. ദൈവസഭയിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ രക്തമാണോ ഇതിൽ കൂടി ഇരുന്നത്. ഇനി വേറൊന്നും ദൈവം വില വെക്കുന്നുമില്ല. ഒരുപാട് വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല. ഗലാത്യലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അത് പൗലോസ് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ഗലാത്യലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിനെ ഉള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് സ്പിരിച്വലായി ചേരുവാൻ ആത്മാവിൽ സ്നാനമേറ്റ നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്ര. എല്ലാവരെയും യൂണിഫോം, എല്ലാവരെയും ഒരുപോലെ ആക്കുന്ന ഫാക്ടർ. ഇവരാണും പെണ്ണുമാണ്, ദാസനും സ്വതന്ത്രനുമാണ്, പല ജോലികളുള്ളവരാണ്, പല കഴിവുകളുള്ളവരാണ്, ഇവരെല്ലാവരെയും ഒന്നാക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തമാണെന്നാണ് അല്ലെ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അത് വീണ്ടും പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യം, നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിഭപ്രകാരം പരിജ്ഞാനത്തായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യഹൂദനും യവനനുമൊന്നില്ല, പരിച്ഛേദനയും അഗ്രഹമൊന്നുമില്ല, ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രനുമൊന്നില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ വസിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ വ്യക്തി ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. കൊരിന്ത ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങിവരാം. കൊരിന്തിലെ 12-ാമത്തെ അധ്യായം 12-ാമത്തെ അധ്യായത്തിലേക്ക് താഴേക്ക് വരുമ്പോൾ പറയണം, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഇൻഡിവിജ്വലി യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ഇൻഡിവിജ്വലി യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്, പക്ഷെ പാർട്ട് എന്ന നിലയിൽ നിങ്ങൾ ഒരു അവയവവുമാണ്. അതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഇൻഡിവിജ്വലി യേശു ക്രിസ്തു നിങ്ങൾ വസിക്കുന്നത് കാരണം നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. അതേസമയം ദൈവസഭയുടെ ഭാഗം എന്ന നിലയിൽ നിങ്ങൾ ഓരോ അവയവങ്ങളാണ്. ഈ അവയവങ്ങൾക്ക് എന്തുണ്ടെന്നറിയാമോ? അവയവങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എല്ലാ ശരീരത്തിനും, ഒരു ശരീരത്തിന്റെ അവയവത്തിന് ഫംഗ്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും അവയവം ഉണ്ടോ? അതാണ് ആ ഫംഗ്ഷനാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേശകന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വേറെ പ്രവൃത്തികൾ, രോഗശാന്തിക്കുള്ള വരം, ഇങ്ങനെ വരങ്ങൾ ദൈവം കൊടുക്കുകയും ചെയ്തു. എന്താണ് ദൈവസഭയിലെ ഫംഗ്ഷൻ? ഈ ജീവന്റെ മാനിഫെസ്റ്റേഷനാണ്. ജീവൻ പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഒരു ദൈവസഭ ദൈവസഭയാകുന്നത് എങ്ങനെയാണ്? അതിന്റെ അറേഞ്ച്മെന്റ് കൊണ്ടല്ല, അത് ദൈവവചനപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടല്ല. അത് ചെയ്യണം, അതല്ല ഒരു ദൈവസഭയെ ദൈവസഭയാക്കുന്നത്. അത് ജീവൻ മാത്രമാണ്. ഒരു ശരീരത്തെ ശരീരമാക്കുന്നത് അതിലെ ജീവനാണെങ്കിൽ, ഒരു ദൈവസഭയെ ദൈവസഭയാക്കുന്നത് അതിലെ ജീവനാണ്. ആ ജീവന്റെ മാനിഫെസ്റ്റേഷനാണ് കൃപാവരങ്ങളോ ഇല്ലെങ്കിൽ ഫംഗ്ഷൻസോ, അല്ലാതെ ഓരോ വ്യക്തിയുടെ കഴിവുകളല്ല. എന്റെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള മേഖലയല്ല ദൈവസഭ, എന്നാൽ ദൈവം തന്ന ഗിഫ്റ്റുകൾ ഉപയോഗിക്കാനായിട്ടുള്ളതാണ്, മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്താൻ. അന്നേരം പലപ്പോഴും നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മൾ ദൈവസഭയിൽ വരുന്നത്? നമ്മുടെ പർപ്പസ് എന്താണ്? ദൈവം പറഞ്ഞത് ദൈവസഭയായിട്ട് നിങ്ങൾ കൂടി വരുന്നത് എന്തിനാണ്? ആ മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്താനാണ്. ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാനുണ്ടെങ്കിൽ സമയമില്ല, പക്ഷെ നിങ്ങൾ ഒരു കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം ദൈവസഭയിലെ ശരീരത്തിന്റെ ഫംഗ്ഷൻസ് പറയുകയും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് പതിനാലാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാന ഫാക്ടറാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ സ്നേഹത്തിൽ കൂടിയാണെന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടി ചേർന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഒന്നുകൂടി പറയാം, ഒന്ന് കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം ദൈവസഭ എന്താണെന്നും ദൈവസഭയിലെ ശരീരത്തിലെ അവയവങ്ങൾ എങ്ങനെയാണ് ദൈവസഭയുടെ ഭാഗമായതെന്നും എങ്ങനെയാണ് എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻസ് എന്നും പറഞ്ഞിട്ട് 14-ാമത്തെ അധ്യായത്തിൽ ആ ഫംഗ്ഷൻസ് എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായ റൂളുണ്ട് ദൈവാനത്തിൽ. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാനുള്ളതല്ല ദൈവസഭയിൽ. ഓരോ കൃപാവരവും എങ്ങനെ ചെയ്യണമെന്ന് തന്നെയുണ്ട്. എനിക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ കഴിയില്ല, കാരണം ദൈവമാണ് സഭയിലേക്ക് അവയവങ്ങളെ കൊടുത്തിരിക്കുന്നത്. ദൈവമാണ് ഓരോരുത്തർക്ക് അവരവരുടെ കൃപാവരങ്ങൾ കൊടുക്കുന്നത് അല്ലേ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ പാക്കത്തിൽ പറയുകയാണ് ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ്, യേശുക്രിസ്തുവിന്റെ ജീവന്റെ മാനിഫെസ്റ്റേഷനാണ് കൃപാവരങ്ങൾ അല്ലെ. ജീവനില്ലാത്തവൻ കാണിച്ചു കൂട്ടുന്ന കലാപരിപാടിയല്ല. അങ്ങനെയാണെങ്കിൽ പ്രസംഗിക്കാൻ അറിയുന്നവരെ കൊണ്ടൊന്ന് പ്രസംഗിച്ചാൽ മതി. നല്ല പ്രസംഗിക്കാൻ അറിയാവുന്നവരെ, നല്ല മ്യൂസിക് അറിയാവുന്നവരെ, നല്ല കഴിവുള്ളവരെ കൊണ്ട് അവരുടെ കഴിവ് പ്രദർശിപ്പിക്കുക അല്ല ദൈവസഭയിൽ. ഇറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ്, ജീവന്റെ പുറത്തു വരുന്ന മാനിഫെസ്റ്റേഷൻ. ജീവനില്ലാത്തവൻ എന്ത് മാനിഫെസ്റ്റേഷൻ? എന്തുകൊണ്ടാണ് ദൈവസഭയിൽ, എന്തുകൊണ്ടാണ് അവയവങ്ങൾ അതിന്റെ ഫംഗ്ഷൻ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ദൈവസഭയിൽ ദൈവം ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കാത്തത്? വൈ? ഒറ്റ കാരണമേ ഉള്ളൂ. കർത്താവ് പറയാണ് ജീവൻ പ്രാപിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ല, എന്റെ അടുക്കൽ വരികയും എന്നിൽ നിന്ന് ജീവൻ പ്രാപിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ആ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കൂടി ഒഴുകുമ്പോൾ അത് കർത്താവിന്റെ കൃപാവരങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. പലതായിരിക്കാം, പല ഫംഗ്ഷനായിരിക്കാം, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കാം. വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പ്രസംഗിക്കാൻ കഴിയില്ലായിരിക്കാം, നോ പ്രോബ്ലം. പഠിപ്പിക്കാൻ കഴിയില്ലായിരിക്കാം, നോ പ്രോബ്ലം. അതൊന്നും അല്ല പറയുന്നത് അതിന്റെ അർത്ഥം. ഓരോരുത്തരും ദൈവമാണ്. 14-ാമത്തെ വാക്കിൽ പറഞ്ഞ എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അന്നേരം ദൈവമാണ് ഇച്ഛിക്കുന്നത് എന്താണെന്ന്. പക്ഷെ എന്തായാലും ഒരു ഫംഗ്ഷനുണ്ട്. എന്താ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിരുന്ന് കേൾക്കുകയാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ അല്ല. ഇനി നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുകയുമല്ല, അതുമല്ല. അതും ദൈവത്തിന് ആവശ്യമില്ല. പക്ഷെ ദൈവത്തിന് അവൈലബിളായിരിക്കുന്ന ഒരു വ്യക്തി, അവന്റെ ജീവൻ പ്രാപിക്കുന്ന വ്യക്തി, ആ ജീവന്റെ മാനിഫെസ്റ്റേഷൻസ് ശരീരത്തിലുണ്ടാകും. അതുകൊണ്ടാണ് യോഹന്നാൻ 15-ൽ യേശുക്രിസ്തു പറഞ്ഞത് കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്ന പോലെ എന്നിൽ വസിപ്പിൻ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ചെയ്യുന്ന കലാപരിപാടികളൊന്നും ദൈവത്തിന് വിലയുമില്ല. എന്നാൽ കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തിയിൽ കർത്താവ് വസിക്കുകയും ആ ജീവൻ മാനിഫെസ്റ്റ് ചെയ്യുകയും അത് ദൈവസഭയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതുണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യണമെന്നും കർത്താവ് പറഞ്ഞുതരും. അപ്പം പറഞ്ഞുതരും അതിന്റെ ഓർഡർ എങ്ങനെയാണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതാണ് താഴേക്ക് വരുമ്പോൾ അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർദ്ധനയ്ക്കായിട്ട് ഉപകരിക്കട്ടെ. എന്താണ്? എല്ലാവർക്കും ഓരോ ഫംഗ്ഷൻ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് സങ്കീർത്തനം വായിക്കുക എന്നുള്ളതല്ല, സാം എന്നതിന്റെ അർത്ഥം പാട്ടെന്നാണ്. ആത്മീയ ഗീതങ്ങൾ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം പ്രാരണ കൊടുക്കാണ് ഒരു ആത്മീയ ഗീതം പാടാൻ, അവനെ ടച്ച് ചെയ്ത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ തന്നെയും പിന്നെ ഒരേ പാട്ട് പാടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചുമ്മാതെ ബോറിംഗ് ആയിട്ട് പാടത്തേ ഉള്ളൂ, മൊണോട്ടണസ് പാട്ടായിട്ട് പോകത്തില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാനൊരു 100 പ്രാവശ്യം ഒരു പാട്ട് കേട്ടൊരു പാട്ട് ഞാൻ പിന്നെ പാടുമ്പോൾ സാധാരണ അത് കോൺസെൻട്രേറ്റ് ചെയ്യാക്കത്തില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം ഒരു ആത്മപ്രേരണയിൽ ഒരു പാട്ട് കൊടുക്കുകയാണ്, അവനെ ടച്ച് ചെയ്തൊരു പാട്ട് പാടുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ആത്മീയ വർദ്ധനയാവും. ഞാൻ പറഞ്ഞത് ഓരോ ഫംഗ്ഷനും ഓരോ അവയവത്തിനും ഫംഗ്ഷൻ ഉണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ദൈവസഭയിൽ. എന്നിട്ട് ഇത് ഒരുമിച്ച് പണിയപ്പെടുന്നതാണ്. പക്ഷെ ചില ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അവർ ഈ ബോഡിയുടെ പാർട്ടാവാൻ പോലും അല്ല ആവാതെ അവര് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാര്യം എന്താണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ ജീവനില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. അവരുടെ ജഡം മുമ്പിൽ നിൽക്കുന്നതാണ് കാരണം. എന്നാൽ കർത്താവ് പറയാണ് ക്രൂശ് എടുത്തുകൊണ്ട്
കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ കർത്താവിനോടുകൂടി മരിച്ച് കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിന് ജീവൻ പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ്, ഞാൻ ദൈവസഭയുടെ ഭാഗമാണ്, ഒരു ശരീരത്തിന്റെ ഭാഗമാണ്, ആ ശരീരത്തിന്റെ ഫംഗ്ഷന് ഞാൻ ആത്മീയ വർധന വരുത്തേണ്ടവനാണ്, അല്ലാതെ ആത്മീയ വർധനയും കൂടി എടുത്തു കളയുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടവനല്ല. അതാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ, പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിന് ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർക്കും. ഒരു കുറവുള്ളവന് അധികം മാനം കൊടുത്ത് ദൈവം ശരീരത്തോട് കൂട്ടിച്ചേർക്കും. കാരണം എന്താണെന്നറിയാമോ? ശരീരത്തിൽ ദൈവസഭയിൽ ഭിന്നത വരുത്. ഞാൻ പറയട്ടെ, ദൈവസഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഇടർച്ചയും ഭിന്നതയും വരുത്തുകയാണെങ്കിൽ, യു ഡോണ്ട് നോ വട്ട് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ദൈവസഭ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ആരെയും ബാധിക്കുന്നില്ല, ഞാനാണ് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ദൈവസഭയെ ബാധിക്കും, ഓരോ പ്രവൃത്തിയും. പിന്നെ ഇതൊക്കെ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച് വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിന്റെ സഭ എന്താണെന്ന് മനസ്സിലാക്കി കർത്താവിന്റെ ജീവനിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് ഇത് ബാധകം. അല്ലാത്തവർക്ക് പറയാം, ഞാൻ എനിക്കിഷ്ടമുള്ളതല്ലേ ചെയ്യുന്നു, ആരാ നിങ്ങൾ ചോദിക്കാന്ന് പറയാം. അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഒരുമിച്ച് പണിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പത്രോസ് പറഞ്ഞിരിക്കുന്നത്, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിച്ച് ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവൻ പ്രാപിച്ച് വീട്ടിലിരിക്കാം, ആരും നിങ്ങളെ ശല്യപ്പെടുത്താൻ വരത്തില്ല. എന്നാൽ ഒരുമിച്ച് പണിയപ്പെടുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചിലരൊക്കെ ചോദിക്കും, ബ്രദറെ എന്തിനാ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്താണ് അതിന്റെ കാര്യം? നിങ്ങൾക്ക് വേണേൽ പറയാം, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഞാൻ എനിക്കിഷ്ടമുള്ളവർ ചെയ്യും, നിങ്ങളാരാ ചോദിക്കാന്ന് പറയാം, കുഴപ്പമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ആത്മീയവർദ്ധന പ്രാപിക്കത്തില്ല. ആത്മീയവർദ്ധന പ്രാപിക്കത്തില്ല, ദൈവസഭയിൽ കൂടിയല്ലാതെ ആത്മീയവർദ്ധന. അതുകൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താനായിട്ടിരിക്കുന്നു. കൊലോസ്യലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം, കൊലോസ്യലേഖനം 3-ാമത്തെ അധ്യായം, 3-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം,
ഭർത്താക്കന്മാരെ,
2:19, സോറി,
തലയെ ആരും നിങ്ങളുടെ ബിരുദ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കും.
എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമോ? തലയിൽ നിന്നാണ്. തലയിൽ നിന്ന് എങ്ങനെയാണ് ശരീരം ആത്മീയ വർധന പ്രാപിക്കുന്ന അറിയാമോ? സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? ഏകീഭവിച്ചും, ഹെൽഡ് ടുഗദർ ബൈ ദ ജോയിന്റ്സ് ആൻഡ് ദ ലിഗ്മെന്റ് അല്ലേ? ശരീരത്തോട് ചേരാതെ ഒരു വ്യക്തിക്ക് തലയിൽ നിന്ന് ആത്മീയ വർധന പ്രാപിച്ച് ഞാൻ വിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഒക്കുവോ? പഴയ